ഇന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ വളരെ വേഗത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 85 അതിന്റെ 10-11 വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ തരികയും നമ്മുടെ ദേശം വെളിവ് തരികയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ എടുത്ത് എന്ത് ചെയ്ത് ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയയും മനുഷ്യന്റെ വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നാണ് നാം വായിച്ചത്. അതേ വിശ്വസ്തത അത് ഭൂമിയിൽ നിന്ന് മുളയ്ക്കേണ്ടതാണ്. നീതി സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്നു. യഹോവ നന്മ തരികയും നമ്മുടെ ദേശം വിളവ് തരികയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ദൈവത്തിന്റെ നീതി സ്വർഗത്തിൽ നിന്ന് നമ്മെ നോക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ നീതിയും നമ്മുടെ വിശ്വസ്തതയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. നീതി സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്നു, വിശ്വസ്തത മനുഷ്യനിൽ നിന്ന് പ്രതികരിക്കുന്നു. ദൈവത്തിന്റെ ദയ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, നമ്മുടെ സമാധാനം അതുമായിട്ട് കൂടിച്ചേരുന്നു. സഹോദരങ്ങളെ, നമുക്ക് തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം വായിക്കാം. തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. സകല മനുഷ്യർക്കും അരക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വചനത്തിൽ പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് തന്നെ കൃപയാലാണ്. എഫേസ്യൻസ് 2:8 നാം ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ കൃപയാൽ വിശ്വാസത്താലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ കൃപയാൽ വിശ്വാസത്താലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നാം നേടിയെടുത്തതല്ല, പ്രത്യുത ദൈവത്തിന്റെ ദാനമാണ്. പ്രിയമുള്ളവരെ, കൃപ എന്ന് പറയുന്ന വേർഡിന്റെ ഡെഫിനിഷൻ നമുക്കറിയാവുന്നതുപോലെ അൺമെറിറ്റഡ് ഫേവർ എന്നാണ്. അൺഡിസേർവ്ഡ് ഫേവർ, അൺഏൺഡ് ഫേവർ, നാം നേടിയെടുക്കാത്ത ദൈവത്തിന്റെ ദാനം, നാം യോഗ്യരല്ലാതെ നമുക്ക് ലഭിച്ച ദൈവത്തിന്റെ ദാനം, നാം പ്രവർത്തിച്ചിട്ടല്ലാതെ നമുക്ക് കിട്ടിയ ദൈവത്തിന്റെ ദാനം, ഇതിനാണ് കൃപ എന്ന് പറയുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ എന്താ ചെയ്തേ? ദൈവത്തിന്റെ ദയാ സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ, ദൈവത്തിന്റെ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ നാം അതിനോട് പ്രതികരിച്ചതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപ, ഏത് മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ ദൈവകൃപയ, ആ ദൈവത്തിന്റെ ദാനം, രക്ഷ എന്ന ദൈവത്തിന്റെ ദാനം, അത് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ നാം അതിനോട് വിശ്വാസത്തോടെ പ്രതികരിച്ചപ്പോഴാണ് നാം രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ നാം വിശ്വാസത്തോടെ ആ കൃപയെ സ്വീകരിക്കുന്ന ഒരു മൺപൂപാത്രമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ് ആ കൃപ ഈ മൺകൂടാരങ്ങളിലേക്ക് പകരപ്പെട്ടത്. ഹല്ലേലൂയ. അതാണ് നമ്മൾ 2 കൊരിന്ത്യൻസ് അതിന്റെ 4-ാം അധ്യായത്തില് വായിക്കുന്നത്. 2 കൊരിന്ത്യൻസ് അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാം വചനം വായിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. ഈ ദൈവകൃപ പകരപ്പെട്ടവന്റെ ലക്ഷണമെന്ന് പറയുന്നത് അവൻ കഷ്ടം സഹിക്കുന്നില്ല എന്നുള്ളതല്ല. ഈ ദൈവകൃപ പകരപ്പെട്ടു എന്നുള്ളതിന്റെ ലക്ഷണം ഇതാണ്: ഞങ്ങൾ കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കത്തില്ല. ഈ ദൈവകൃപ പകരപ്പെട്ടതിന്റെ ലക്ഷണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെന്നല്ല. ഈ ദൈവകൃപ പകരപ്പെട്ടതിന്റെ ലക്ഷണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങള് നിരാശപ്പെട്ടു പോകുന്നില്ല, ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ല ദൈവകൃപയുടെ ലക്ഷണം. മറിച്ച് ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതാണ് ദൈവകൃപ നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷാകരമായ ദൈവകൃപ, രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ സഹോദരങ്ങളെ. അങ്ങനെയെങ്കിൽ ആകയാൽ കൃപയാൽ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്, നമ്മുടെ നന്മ പ്രവർത്തികൾ മൂലമല്ല. ഇവിടെ നാം വായിച്ചത് ഞങ്ങളുടെ സ്വന്തമല്ല ഈ കൃപ, ഈ ദൈവശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണെന്ന് വരേണ്ടതിന് ഇത് മൺപാത്രങ്ങളാ തന്നിരിക്കുന്നത്. ഈ മൺപാത്രങ്ങളായതുകൊണ്ടാണ് നമുക്ക് കഷ്ടം സഹിക്കേണ്ടതായിട്ട് വരുന്നത്. മൺപാത്രമുള്ളത് കൊണ്ടാണ് നമുക്കിപ്പോഴും ബുദ്ധിമുട്ടുള്ളത്. മൺപാത്രമുള്ളത് കൊണ്ടാണ് നാം ചിലപ്പോഴെങ്കിലും ഉപദ്രവം അനുഭവിക്കുകയും വീണ് കിടക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളുള്ളത്. കാരണം നമ്മുടെ ജഡം ബലഹീനമാണ്. എങ്കിലും ബലഹീനമായ ഈ ജഡത്തിലാണ്, ബലഹീനമായ ഈ മൺകുടത്തിലാണ് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാകുന്ന നിക്ഷേപം ദൈവകൃപ പകരപ്പെട്ടിരിക്കുന്നത്. അതാണ് 2 കൊരിന്ത്യൻസ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. 5-ാം വചനം: ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് പോലെ സ്വയമായി വലുത് സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ഞങ്ങളിൽ നിന്ന് തന്നെ സ്വയമായി വലതും വരുന്നത് പോലെ സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. He made us adequate as servants of a new covenant, not of the letter but of the spirit. Hallelujah. Our adequacy is coming from God. ഞങ്ങളുടെ പ്രാപ്തി ആ ദൈവത്തിന്റെ ദാനമാണ്. Hallelujah. Our adequacy is not from ourselves. Our adequacy is from God. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളിൽ നിന്ന് വരുന്നത് പോലെ ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഇത് മൺകുടങ്ങളിലാണ് ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാനമായിട്ടാണ് ദൈവം നമുക്ക് ഈ അത്യന്ത ശക്തി നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. ആകയാൽ കൃപയാൽ വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെട്ടത്. ആകയാൽ കൃപയാൽ വിശ്വാസത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ കൃപയാൽ വിശ്വാസത്താലാണ് നാം തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുണർത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്നേ ഉള്ളൂ. നീതീകരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നു: നീതീകരണം, ദൈവസന്നിധിയിൽ ഞാൻ യോഗ്യതയുള്ളവനായിത്തീരുന്ന നീതീകരണം = കർത്താവിന്റെ കൃപ + എന്റെ വിശ്വാസം. വിശുദ്ധീകരണത്തെ കുറിച്ച് സംസാരിച്ചാലോ, അവിടെയും ദൈവത്തിന്റെ കൃപ അവിടെ എന്റെ വിശ്വാസം വ്യാപരിക്കുന്നു. തേജസ്കരണമോ? അവിടെയും ദൈവത്തിന്റെ കൃപ എന്റെ വിശ്വാസവുമായി സന്ദർശിക്കുന്നു. കൃപ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, വിശ്വാസം ഭൂമിയിൽ നിന്ന് നോക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവകൃപയും ഭൂമിയിൽ നിന്ന് നോക്കുന്ന വിശ്വാസവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ദൈവസന്നിധിയിൽ നീതീകരണവും ദൈവസന്നിധിയിൽ വിശുദ്ധീകരണവും ദൈവസന്നിധിയിൽ തേജസ്കരണമാകുന്ന ആത്യന്തികമായ വീണ്ടെടുപ്പുമാകുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 1 അതിന്റെ 29, 30 വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ആകയാൽ പ്രശംസിക്കുന്നവൻ തന്നിൽ തന്നെ പ്രശംസിക്കരുത്. അവനാൽ നാം ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ നീതീകരണവും ഞങ്ങളുടെ വിശുദ്ധീകരണവും ഞങ്ങളുടെ ജ്ഞാനവും ഞങ്ങളുടെ വീണ്ടെടുപ്പുമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഭാഗം വിശുദ്ധീകരണം എന്നുള്ള ഭാഗത്തെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം വിശുദ്ധീകരണം എന്ന് പറയുന്ന ഒരു പാതയിലൂടെയാണല്ലോ. FS 2:8 ആകയാൽ കൃപയാൽ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അടുത്ത പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളെ അധ്വാനിച്ച് നമ്മളെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് തീത്തോസിന്റെ ലേഖനം 2 അതിന്റെ 11 നമ്മൾ ഇപ്രകാരം വായിച്ചത്, ഏത് മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ദൈവകൃപ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളവിടെ വായിച്ചത്. 12 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തിരുന്നിട്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദിസ് ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ഇൻസ്ട്രക്ടിങ് അസ് ടു ഡിനേ ദ അൺഗോഡ്ലിനെസ് ടു ഡിനേ ദ വേൾഡ്ലിനെസ് ബട്ട് ടു ലീവ് സോബർലി ടു ലീവ് ഗോഡ്ലി ലൈഫ്. ഇതിനായിട്ടാണ് കർത്താവിന്റെ കൃപ നമ്മൾ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൃപ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത് പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ലോകമോഹങ്ങൾ വർജിച്ചിട്ട് ജഡിക ആസക്തികൾ വർജിച്ചിട്ട് സുബോധത്തോടെ ദൈവഭക്തിയോടെ നീതിയോടെ ജീവിക്കേണ്ടതിന് ഈ ദൈവകൃപ നമ്മെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ ദൈവകൃപ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഈ കർത്താവിന്റെ കൃപ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ഒരു വചനം വായിക്കുക, എന്താ കൃപ എന്ന് ദൈവജനം വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നത്. റോമാലേഖനം നാം വായിക്കുമ്പോൾ അതിന്റെ 5 റോമാലേഖനം അതിന്റെ 4 അതിന്റെ 2, 3, 4 വചനങ്ങൾ വായിക്കാം. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവനെ പ്രശംസിക്കുവാൻ സംഗതിയുണ്ട് ദൈവസന്നിധി ഇല്ലതാനും. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. നൗ ടു ദ വൺ ഹു വർക്സ് ഹിസ് വേജ് ഇസ് നോട്ട് ക്രെഡിറ്റഡ് ആസ് എ ഫേവർ ബട്ട് ആസ് വാട്ട് ഇസ് ഡ്യൂ. പ്രിയമുള്ളവരെ, നമ്മൾ ജോലി ചെയ്യുമ്പം നമുക്ക് ശമ്പളം കിട്ടാറുണ്ട്. അത് നമുക്ക് വലിയ ഫേവറായിട്ടൊന്നുമല്ല നമ്മുടെ കമ്പനി തരുന്നത്. കാരണം ഞാൻ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, വൈകുന്നേരം ആകുമ്പം അധികാരത്തോടാ പോയി പറയുന്ന കൂലിങ് ഇതാ കുറയണ്ട, 50 കുറയ്ക്കാൻ പറ്റത്തില്ല, 50 കൂട്ടി തന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വേലക്കാർ കൂലി മേടിക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ഡ്യൂ ഫോർ ഹിം, ഇറ്റ് ഈസ് നോട്ട് എ ഫേവർ. പക്ഷെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തില്ല, വൈകുന്നേരം ചുമ്മാതെ ചെന്ന് തല ചൊറിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വേതനം കിട്ടിയെങ്കിൽ അതിനാണ് പറയുന്നത് ഫേവർ. സഹോദരന്മാരെ, നാം അധ്വാനിച്ച് നേടിയെടുത്തത് ആ രക്ഷയെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിട്ടില്ല.
നാം അധ്വാനിച്ച് പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് വിയർത്ത് വിശുദ്ധന്മാരായി തീർന്നതെങ്കിൽ
നമ്മള് കൃപയാൽ വിശുദ്ധീകരിക്കപ്പെട്ടില്ല. ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമേ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ. എത്രയോ മനുഷ്യർ, നല്ല മനുഷ്യർ ലോകത്തിലുണ്ട്. അതുപോലെ നമുക്കൊരു നല്ല മനുഷ്യനായി തീരാം നമ്മുടെ തന്നെ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫിലും മിതഭാഷണത്താലും നമ്മുടെ അകത്തുള്ളത് അധികം ഒന്നും പുറത്ത് കാണിക്കാതെ പോളിഷ്ഡ് ക്രിസ്ത്യാനിറ്റി നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കൃപയുടെ ഡെഫിനിഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. Now to one who works, his wage is not credited as a favor, but as what is due. അപ്പൊ പ്രിയമുള്ളവരെ, പ്രവർത്തിക്കുന്നതല്ല കൃപ. എന്നാൽ എന്താണ് കൃപ? കൃപ ഇതാണ്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. യാതൊരു യോഗ്യതയില്ലാത്ത, അഭക്തനായ, അയോഗ്യനായ, കൊള്ളരുതാത്ത എന്നെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് എനിക്ക് നീതിയായി കണക്കിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അത് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ഇവിടെ വിശ്വാസമാണ് നീതിയായി കണക്കിടുന്നത്. ഒത്തിരി പ്രവർത്തിക്കാത്തവൻ എന്തെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവനിലുള്ള വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പൊ കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനം. കാൽവറി കുരിശില് മൂന്നാണികളുടെ മേൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിലായി എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് അതിന്റെ ശിക്ഷയായ ക്രൂശുമരണം അനുഭവിച്ചുകൊണ്ട് അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്നു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ നമ്മുടെ രക്ഷാനാഥനാകുന്ന യേശു ക്രിസ്തുവിലുള്ള പരിപൂർണമായ വിശ്വാസമാണ് രക്ഷ. ഒന്നും ചെയ്തില്ല, കർത്താവിനെ സന്നിധിച്ചെന്ന് സമ്മതിച്ചു, കർത്താവെ അഭക്തനാണെന്ന് സമ്മതിച്ചു, അഭക്തനാണെന്ന് സമ്മതിച്ചു, അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എൻ്റെ പേരിലെ ബാങ്കിൽ 100,000 രൂപ വന്നു എന്നിരിക്കട്ടെ, എൻ്റെ ഒരു സ്നേഹിതൻ 100,000 രൂപ എനിക്ക് അയച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ബാങ്കിൽ പോയി ആ പൈസ എടുത്തോണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളാണോ എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് കാണിച്ചേ. അപ്പൊ ഞാൻ പോക്കറ്റിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് എടുത്ത് കാണിക്കും, ഇതാണ് എബ്രഹാം. ആ ശരി, നിങ്ങളാണെന്ന് മനസ്സിലായി. ഇനി ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വിഡ്രോവൽ ഫോമിൽ ഒരു സിഗ്നേച്ചർ കൂടി ഇട്ട് തരണം. അപ്പൊ എന്റെ ഐഡന്റിറ്റി കാർഡും സിഗ്നേച്ചറും കൊടുക്കുമ്പോഴാണ് 100,000 രൂപ എന്റെ ആണെങ്കിലും എനിക്ക് സ്വന്തമായി തീരുന്നത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ അടുക്കലും കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അൺഡിസേർവ്ഡ് ഗ്രേസ്, രക്ഷ. ആ രക്ഷ നമുക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക എപ്പോഴാണെന്നറിയാവോ? 2,000 വർഷങ്ങൾക്ക് മുമ്പ്. ഒരുപക്ഷെ നമ്മൾ മൈനർ ആയിരിക്കുമ്പോൾ നമ്മുടെ മാതാവോ പിതാവോ നമ്മുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ, മേജറായി കഴിയുമ്പം നമ്മുടെ ഐഡന്റിറ്റി കാർഡും കൊണ്ട് പോയാൽ നമുക്കത് വിഡ്രോ ചെയ്യാം എന്നതുപോലെ തന്നെ, നമ്മൾ യേശുവിനെ അറിയാതിരുന്നപ്പോൾ, മൈനറുമാരായിരുന്നപ്പോൾ, കർത്താവിനെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഈ രക്ഷാകരമായ ദൈവകൃപ 2013 വർഷങ്ങൾക്ക് മുദിച്ചു. അതവിടെ ഡെപ്പോസിറ്റ് ആയിരിക്കുക. കാലത്തിന്റെ പൂർണ്ണതയെങ്കിലെ തിരിച്ചറിവുണ്ടായപ്പോൾ, നാം മേജറായപ്പോൾ, വിശ്വസിക്കാൻ പ്രാപ്തി വന്നപ്പോൾ നമ്മൾ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, അതേ കർത്താവേ, എന്താ നമ്മുടെ ഐഡന്റിറ്റി കാർഡ്? ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ക്രൂശിന്റെ അടുക്കൽ വന്നതിനോട് കർത്താവേക്കും, ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? അന്നേരം ഏബ്രഹാം എന്നോ തോമസ് എന്നോ നമ്മുടെ പേരൊന്നും കാണിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എടുക്കത്തില്ല. എന്താ ഐഡന്റിറ്റി കാർഡ്? സിന്നർ, പാപി എന്നുള്ള ഒരു ഐഡന്റിറ്റി കാർഡ്. യാതൊരു നീതീകരണവും ഇല്ലാതെ, യാതൊരു സ്വയം ന്യായീകരണവും ഇല്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന കർത്താവെ, ഒന്നിനും കൊള്ളരുതാത്ത ഒരു നികൃഷ്ട പാപി. ഓ ഹല്ലേലൂയ. കർത്താവ് പറയും, ഒരു കാര്യം ഇവിടെ ചെയ്, ഒരു സിഗ്നേച്ചർ കൂടെ ഇട്ടോ. നമ്മൾ വിശ്വാസത്താൽ ഒരു സിഗ്നേച്ചർ ഇട്ടപ്പോൾ, ഹാ, രക്ഷാകരമായി ദൈവകൃപ എന്റെ സ്വന്തമായി. ഹല്ലേലൂയ, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഹാലലൂയ. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, രക്ഷ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലേ കർത്താവ് നമ്മോട് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ ജീവിതവും നമ്മളെ കൊണ്ട് പറ്റത്തില്ല.
രക്ഷിക്കപ്പെടാൻ പറ്റാത്ത നീ എങ്ങനെയാ ഇനി വിശുദ്ധ ജീവിതം പ്രാപിച്ച് ദൈവസന്നിധിയിലെത്തുന്നത്?
എങ്ങനെയാ അബ്രഹാം വാഗ്ദാനം പ്രാപിച്ചതെന്നറിയാമോ? 19-ാമത്തെ വചനം, റോമൻസ് 4:19.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കുവാൻ ശക്തനെന്ന് ദൈവത്തിൽ ഉറച്ചു. അതുകൊണ്ട് അവനെ നീതിയായി കണക്കിട്ടു. അവനെ കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാണ്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചുവിടെയെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുന്നത് തന്നെയാണ് ഈ നീതി.
ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മുടെ വിശ്വാസത്തിന് മാനവും അർത്ഥവും നൽകിയ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് നമുക്ക് നീതിയായി കണക്കിടുന്നത്. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് പറ്റിയ പണിവെല്ലാമാണോ വിശുദ്ധ ജീവിതം? യേശു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റിയ പണിവെല്ലാമാണോ? 1 പത്രോസ് 2:21 പറയുന്നു,
ഇതിനായിട്ടല്ലോ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നമുക്ക് പിന്തുടരുവാൻ നല്ല ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു.
ഹല്ലേലൂയ. We are called to follow his steps. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേക്കുന്നു. നമ്മളെ കൊണ്ട് പറ്റിയ വല്ല പണിയുമാണോ സഹോദരങ്ങളെ? പ്രിയമുള്ളവർ, ഇവിടെ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദാനമൊക്കെ കേട്ടു. പക്ഷെ അബ്രഹാം വാഗ്ദാനം കേട്ട് അബ്രഹാമിനറിയാം, സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി, അവളെ കൊണ്ട് ഇനി പുത്രോത്പാദനത്തിന് ശക്തിയില്ല, 50% ചാൻസ് കുറവാ. എന്നാലും 50% പോസിബിലിറ്റി ഉണ്ടോണ്ട് താനൊന്ന് അധ്വാനിച്ച് പ്രവർത്തിച്ച് സാറായ ഹാഗാറാകുന്ന ദാസിയിലൂടെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനൊരു ശക്തി ഉണ്ടായിരുന്നു. ആ 50% കൂടെ കൊണ്ട് അവൻ തന്നാലാകുന്നത് ചെയ്തു. ഫലമോ, തലമുറകൾക്ക് ശാപമായി തീർന്ന ഒരു ഇസ്മയിലിനെ ജനിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തികൾ എത്ര പ്രവർത്തിച്ചാലും, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് എത്ര ശ്രമിച്ചാലും നമുക്കൊരു ഇസ്മയിലിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ വാക്തത്വ പൂർത്തി പ്രാപിക്കാൻ നമ്മുടെ ജഡത്തിന് കഴിവില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 19:25 യേശു പറഞ്ഞത്, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഇത് മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യം തന്നെ. ഇത് മനുഷ്യനെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ദൈവത്താൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വിശുദ്ധ ജീവിതം മനുഷ്യനെ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല, പക്ഷേ കർത്താവ് നമുക്ക് പ്രവർത്തിക്കുന്നവൻ മൂലമല്ല കൂലി തരുന്നത്, മറിച്ച് കടമായിട്ട് തന്നിരിക്കുക. അൺമെറിറ്റഡ് ഫേവർ, അൺഡിസേർവ്ഡ് ഫേവർ, അൺഏർൻഡ് ഫേവർ, നാം നേടിയെടുക്കാത്ത, പ്രാപിക്കാത്ത, നമ്മുടെ യോഗ്യത കൊണ്ട് നേടിയെടുക്കാത്ത ഒരു ഫേവർ. അവസാനം 100 വയസ്സായപ്പോഴത്തേക്കാണ് മനസ്സിലായി എന്റെ കപ്പാസിറ്റിയും പോയി. ആ 50% ശക്തിയോടെ തീർന്നു. സാറയുടെ തന്റെ ശരീരം നിർജീവമായി പോയത് 100 വയസ്സായപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ സാറായുടെ ഗർഭപാത്ര നിർജീവത്വം നേരത്തെ ഗ്രഹിച്ചായിരുന്നു. അപ്പോ ഇവിടെ 100% പോയപ്പോഴും വചനം പറയാണ്, അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദാനം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു നമ്മുടെ നീതീകരണമായിരിക്കുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ വിശുദ്ധീകരണമായിരിക്കുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ ജ്ഞാനമായിരിക്കുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ തേജസ്കരണവും വീണ്ടെടുപ്പുമായിരിക്കുമ്പോൾ, എന്തുകൊണ്ട് വിളിച്ചൈ കർത്താവിൽ നമുക്ക് വിശ്വസിച്ചുകൂടാ? നമ്മുടെ ശരീരത്തിൽ നിർജീവത്വം അകറ, ഞാൻ എന്റെ ജഡത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശക്കുള്ള യാതൊരു വകയും കാണുന്നില്ല. എന്റെ സെൽഫിഷ് നേച്ചറും ഇപ്പോഴും എന്റെ ഉള്ളിൽ പോരാടുന്ന അസൂയയും കോപവും ദേഷ്യവും ഈഗോയും ഒക്കെ നോക്കിയിട്ട് യേശു പറഞ്ഞതുപോലെ ഒരു ജീവിതം എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് വചനം പറഞ്ഞു രക്ഷാകരമായി ദൈവകൃപ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? രക്ഷാകരമായ ദൈവകൃപ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ, സുബോധത്തോടും ഭക്തിയോടും നീതിയോടും കൂടെ ജീവിക്കേണ്ടതിന് ഈ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. Yes, this grace of God is instructing us to deny the worldliness, ungodliness, and to live soberly, godly, righteously before God. Hallelujah. പ്രിയമുള്ളവരെ, ഈ ദൈവകൃപയാ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ, യുവാക്കളെ യുവതികളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മള് 2 കൊരിന്ത്യർ 4 വായിച്ചതുപോലെ കഷ്ടം സഹിക്കുന്നവരെങ്കിൽ ഇടുങ്ങിയിരിക്കാതെ, വി ആർ അഫ്ലിക്റ്റഡ് ഇൻ എവ്രി വേ ബട്ട് നോട്ട് ക്രഷ്ഡ്, പെർപ്ലെക്സ്ഡ് ബട്ട് നോട്ട് ഡിസ്പെയറിംഗ്, പെർസിക്യൂട്ടഡ് ബട്ട് നോട്ട് ഫോർസേക്കൻ, സ്ട്രക്ക് ഡൗൺ ബട്ട് നോട്ട് ഡിസ്ട്രോയ്ഡ്, ഓൾവേസ് കാരിങ് അബൌട്ട് ഇൻ ദ ബോഡി ദ ഡൈയിങ് ഓഫ് ജീസസ് സോ ദാറ്റ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഓൾസോ മേ ബി മാനിഫെസ്റ്റഡ് ഇൻ അവർ ബോഡി. പ്രിയമുള്ളവരെ, കൃപ എന്താ പറയുന്നേ? കൃപ എന്താ വിളിച്ചു പറയുന്നത്? ഇത് നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന കൃപ വിളിച്ചു പറയുന്നേ. കൃപ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഇത് മനുഷ്യനാൽ അസാധ്യമാ. കൃപ വിളിച്ചു പറയുന്നു, ദൈവത്താൽ സാധ്യം തന്നെയാണ് എന്ന് കൃപ വിളിച്ചു പറയുന്നു. സാറുങ്ങളെ ശ്രദ്ധിക്കണമേ. 1 കൊരിന്ത്യർ 10:1 വചനം വായിക്കുമ്പോൾ അവിടെ നാം ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് പെസഹ കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ച് വീണ്ടെടുത്തതിന് ശേഷം ചെങ്കടലാകുന്ന സ്നാനത്തിലൂടെ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് മന്നയും പാറ പിളർന്നുള്ള വെള്ളവും കൊടുത്ത് നടത്തിയ കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എന്നാൽ നാം കാണുന്നു, അവർ ചെങ്കടൽ കടന്നതിനു ശേഷം 3 ദിവസം വെള്ളമില്ലായിരുന്നു. 3 days no water. പലരും വിചാരിക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ഓക്കെ ആയെന്ന. അല്ല സഹോദരങ്ങളെ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ യുദ്ധം തുടങ്ങുന്നതേ ഉള്ളൂ. വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ദ ബാറ്റിൽ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ പോരാട്ടം തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മൾ കാണുന്നു, ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയ ജനത്തിന് 3 ദിവസം കുടിക്കാൻ വെള്ളമില്ല. ആ 3 ദിവസത്തെക്കുറിച്ച് ബൈബിൾ ഒന്നും പ്രതിപാദിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 15 വായിക്കുമ്പോൾ ബൈബിളിൽ ആ 3 ദിവസത്തെക്കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ശബ്ദമൊന്നുമില്ല, സൈലൻസ്. 3 days they were silent. 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ എത്ര പേര്, ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് സഹോദരന്മാരെ നമ്മളെയും കൊണ്ട് ക്യാമ്പിന് പോവാന്ന് വെച്ചു ബെല്ലാരിയില്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന 3 ദിവസത്തെ വെയിറ്റിങ്ങിന് പോയെന്ന് വെച്ചോ. അവിടെ ചെന്നിട്ട് 3 ദിവസം കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ നമ്മുടെ വിശ്വാസമൊക്കെ എങ്ങനെ ഇരിക്കും? നമുക്ക് പലപ്പോഴും ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഒരു ചിന്തയാ, എന്നാൽ ഇവന്മാര് ഗുരുത്തം കെട്ടവന്മാര്, ചെങ്കടൽ കടന്നതിനെ കുറിച്ച് ഒരു നന്ദി പോലും ഇവന്മാർക്കില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഫറവോന്റെ സൈന്യങ്ങളെയൊക്കെ ചെങ്കടലിൽ തള്ളിയിട്ടില്ല, എന്നിട്ട് പോലും ഇവന്മാർക്ക് വിശ്വാസമില്ലല്ലോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ, പക്ഷെ ഈ 3 ദിവസത്തെ സൈലൻസ്, 3 ദിവസം വെള്ളമില്ലാതെ നടന്നിട്ടും ഒരു ശബ്ദവും കേട്ടില്ല. ആദ്യത്തെ 3 ദിവസം അബ്സല്യൂട്ട് സൈലൻസ്. അവർ പെറുപിറുത്തില്ല, അവർ സംശയിച്ചില്ല, വാദിച്ചില്ല, വിശ്വാസത്തിൽ തളർന്നില്ല,
നിരാശപ്പെട്ടില്ല, ഇടുങ്ങിപ്പോയില്ല.
മൂന്ന് ദിവസം അവർ സ്തോത്രമൊക്കെ പറഞ്ഞു കാണും. മിര്യാം ആദ്യമേ തുടങ്ങിയത് തന്നെ തപ്പെടുത്തായിരുന്നല്ലോ. അപ്പൊ മൂന്ന് ദിവസം അവർ പാട്ടൊക്കെ പാടി സ്തോത്രമൊക്കെ പറഞ്ഞു പോകുന്നതാണ്. മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പ്രാർത്ഥിച്ചൊക്കെ ആയിരുന്നു പോകുന്നു കഴിഞ്ഞു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ട് വെള്ളം കണ്ടു. ഓ, എല്ലാ ജനത്തിനും സന്തോഷമുണ്ട്. 600,000 പേര് ഹല്ലേലൂയാ സ്തോത്രമൊക്കെ പറഞ്ഞു ഓടി വെള്ളത്തിനടുത്തോട്ട് ചെന്ന് കിട്ടിയവര് കിട്ടിയവര് കൈക്കുമ്പിളിലെടുത്ത് കുടിക്കുകയും തുപ്പുകയും എല്ലാം കൂടെ ചെയ്ത് ഒരുമിച്ചായി. ആർത്തിയോടെ കുടിക്കാൻ നോക്കി, ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ അവസാനം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിച്ചവർ തുപ്പി. അവിടെ വെച്ചാ ദൈവത്തിന്റെ ടെസ്റ്റ് ആരംഭിച്ചതെന്ന് ബൈബിള് പറയുന്നു. അവിടെ വെച്ച് മാറായിൽ വെച്ച് ദൈവം അവരെ പരീക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും പോകാതിരുന്നാൽ നമ്മൾ ആദ്യമേ കുറച്ച് നാളൊക്കെ സ്തോത്രം പറയും. പക്ഷെ ആദ്യത്തെ ആ മൂന്ന് ദിവസത്തെ കാലയളവ് കഴിയുമ്പോഴായി യഥാർത്ഥ ടെസ്റ്റ് തുടങ്ങുന്നത്. മൂന്ന് ദിവസമൊക്കെ നമ്മൾക്ക് ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും. ആ പാട്ടെന്തുമായിരുന്നു പാടിയത്? ഫറവോനെയും സൈന്യത്തെയും സത്താന്റെ അധികാരമെല്ലാം എന്നെ ജയിച്ചു എല്ലോ അല്ലേ. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ആരാധിച്ച വന്നെ. മൂന്ന് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ കയ്പ് അങ്ങോട്ട് കുടിച്ചപ്പോഴത്തേക്കാണ് ആരാധനയിൽ നിന്നു സ്തോത്രവും തീർന്നു, പല്ല് കടിക്കാൻ തുടങ്ങി. അതിനും പറയാണ്, അവർ അത്യുന്നതിന് വിരോധമായി പിറുപിറുത്തു, അവർ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു, അവർ അവിടെ വെച്ച് ദൈവത്തെ പരീക്ഷിച്ചു. പ്രിയമുള്ളവരെ, പിന്നീട് അങ്ങോട്ട് മുഴുവനും കാണുന്നത് ഇസ്രായേൽ ജനം ദൈവത്തെ പരീക്ഷിച്ചു. അവർ പരാജയപ്പെട്ടു, അവരെ പിറുപിറുത്തു, ദൈവം അവരെ അടിച്ചു, സംഹാരിയാൽ നശിച്ചുപോയി. 23,000 പേരെ പരസംഗം ഹേതുവായി വീണുപോയി. പിറുപിറുത്തത് കാരണം അഗ്നിസർപ്പങ്ങളാൽ കടിക്കപ്പെട്ടു, വിഗ്രഹാരാധനയെ നശിച്ചുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ പറയുന്നത് മുഴുവനും. 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 10 നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6 മുതലുള്ള വചനങ്ങൾ പറയുകയാണ്. 5 വചനം പറയുകയാണ്, അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു കളഞ്ഞു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ചെങ്കടൽ കടന്നവരാണ്, മരുഭൂമിയിൽ മന്ന തിന്നവരാണ്, പാറ വിളർന്ന് വെള്ളം കുടിച്ചവരാണ്. എന്നാൽ വചനം പറയുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തെള്ളിയിട്ടു. തുറന്നു വായിക്കുകയാണ്, ഇത് 6 വചനം, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാൻ എഴുന്നേറ്റെന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരെ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസം 23,000 പേർ മരിച്ചുപോയാലും നിങ്ങൾ പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പെറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിന്റെ നടപ്പ് മുഴുവൻ ദൈവം നമുക്ക് വേണ്ടി ഒരു പ്ലാനായിട്ട് വരച്ചു തന്നിരിക്കുന്നു. വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളൊരു പ്ലാൻ വരച്ചു തന്നിരിക്കുക. ഹല്ലേലൂയ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ ഇരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആകയാൽ ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിലധികമായ പരീക്ഷണങ്ങൾ അനുഭവിപ്പാൻ അവൻ അനുവദിക്കുന്നില്ല. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൽപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അയ്യോ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, സഹോദരന്മാരെ പോലും ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയുന്നില്ല, ഞങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല എന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും. ഒരു അപൂർവ കാര്യം, ഈ സഭയിൽ ഞങ്ങൾ മാത്രമാണ് ഇത്രയും കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് ചില ചിന്തകളുണ്ടാകും. ബൈബിള് പറയുന്ന സഹോദരന്മാരെ, മനുഷ്യർക്ക് നേരിട്ടിട്ടില്ലാത്ത വലിയ പരീക്ഷകളൊന്നും നേരിട്ടിട്ടില്ല. കർത്താവ് അറിയാതെ പരീക്ഷണങ്ങളൊന്നും നേരിടത്തില്ല. അവൻ വിശ്വസ്തനാണ്. സഹിക്കാൻ കഴിയുന്നതിലധികമായ പരീക്ഷണങ്ങള് നിങ്ങൾക്ക് അവൻ അനുവദിക്കത്തില്ല. പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൽപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ചില കാര്യങ്ങളിൽ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രവർത്തിക്കാതിരുന്നാൽ പെറുപിറുക്കാറുണ്ടോ? സംശയിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, ഇതൊക്കെ ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയ ദുഃഖമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിറുപിറുക്കുക, സംശയിക്കുക, ദൈവത്തെ പരീക്ഷിക്കുക. ഹല്ലേലൂയ. സഹോദരങ്ങളെ നോക്കുക, ഈ ടെസ്റ്റ് മുഴുവൻ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടുപോയി. 100% ടെസ്റ്റിലും ഇസ്രായേൽ ജനം 0. വലിയ എല്ലാ ടെസ്റ്റിലും അങ്ങ് പരാജയപ്പെട്ടു, മുട്ട മേടിച്ചു. എല്ലാ ടെസ്റ്റിലും പരാജയപ്പെട്ടു. അത് ദൈവം കാണിച്ചു എന്തരാന്നറിയാമോ? എന്റെയും നിങ്ങളുടെയും ജഡത്തിന് ദൈവത്തിന്റെ പരീക്ഷകളെ ജയിക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം ദൈവം വിശ്വാസിയായി എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യം സ്വന്തം ശക്തി കൊണ്ടോ, സ്വന്തം കഴിവ് കൊണ്ടോ, സ്വന്തം ബലം കൊണ്ടോ, സ്വന്തം മനസ്സാന്നിധ്യം കൊണ്ടോ, സെൽഫ് കൺട്രോൾ കൊണ്ടോ ദൈവത്തിന്റെ നീതിയെ പ്രാപിക്കുക സാധ്യമല്ല. ഇതാ ദൈവം വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. 2, യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ നമുക്ക് നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. എബ്രായ ലേഖൻ 2:17 പറയുകയാണ്, അവൻ അയക്കാം. എബ്രായ 2:17, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ അനുരൂപനായി തീരുവാൻ ആവശ്യമായിരുന്നു. സഹോദരങ്ങളെ, യേശു എന്തിനാ മനുഷ്യനായി വന്നത്? ഫിലിപ്പിയലേഖനം 2:6-4 മുതൽ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരുന്നിട്ടും ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസനായി താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വന്ന് ക്രൂശിനോളം താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മീതെ തലയാക്കി വെച്ചു. നാം വായിക്കുന്നത്, അവിടുന്ന് മനുഷ്യനായി വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു. കാരണം ഇതാണ്, അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്നെ സഹോദരന്മാർ സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4:4 നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ നേരിട്ട പരീക്ഷകളെ നാം കാണുന്നു. കൺമോഹത്താൽ യേശു പരീക്ഷിക്കപ്പെട്ടു, ജഡമോഹത്താൽ യേശു പരീക്ഷിക്കപ്പെട്ടു, ജീവനത്തിന്റെ പ്രതാപത്താൽ യേശു പരീക്ഷിക്കപ്പെട്ടു, ദൈവത്തെ പരീക്ഷിക്കുവാൻ യേശു പരീക്ഷിക്കപ്പെട്ടു. ആ വിശക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞു, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. 2 പറഞ്ഞു, അവനെ ഉയർത്തി സകല രാജ്യങ്ങളെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചു പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഈ സകല രാജ്യങ്ങളും അതിന്റെ മഹത്വവും ഞാൻ നിനക്ക് തരാതെ എന്റെ കയ്യിൽ തന്നിരിക്കുക. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ വണങ്ങാവെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 3 കാര്യം, അവനെ ദേവാലയത്തിന് മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ ചാട്, തന്റെ കരങ്ങളിൽ നിന്നെ താങ്ങുവാൻ തക്കവണവൻ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തക്കവണവൻ അവർ കാത്തുകൊള്ളുമെന്ന് എഴുതിയിട്ടില്ലേ? നരേശ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ അപ്പൻ ആരാണെന്ന് എനിക്കറിയാം, എനിക്ക് സംശയമൊന്നുമില്ല. അതാ യേശു പറഞ്ഞു, എനിക്കൊരു സംശയമില്ല. കർത്താവിനെ ഞാൻ ചാടിയാൽ കർത്താവിനെ താങ്ങുമെന്ന് ഒരു സംശയമില്ല. അതുകൊണ്ട് ചാടി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനൊക്കെ ചെയ്ത കർത്താവിനെ കരുതുമോ? ഞാൻ നോക്കട്ടെ. ഒരു ടെസ്റ്റിംഗ് ഗോഡ്. പലപ്പോഴും ഭൗതികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ഓ, ബ്രദറെ, ഒന്നുമില്ലാത്തവനായ യാക്കോബിനെ പോലെ ഞാനും വന്നതാ. പക്ഷെ ഇപ്പോഴേ ഭൗതികമായി ഇത്രയും നന്മകളാൽ ദൈവം അനുഗ്രഹിച്ചു. കൃപയാൽ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അധികം നമ്മുടെ സഭകളിൽ മുഴങ്ങി കേൾക്കാറില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം യഥാർത്ഥ അനുഗ്രഹം എന്താണെന്ന് കേൾക്കുവാൻ കൃപയാൽ നമുക്ക് ദൈവം അവസരം നൽകിയത് കൊണ്ട് ഭൗതികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കൃപയാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് നമ്മൾ പറയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? അതൊരു ടെസ്റ്റ് ആയിരുന്നു. ഭൗതികമായ നന്മകളെല്ലാം കാണിച്ചു കൊടുത്തു, ലോകവും അതിന്റെ മഹത്വം ഒക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ടെസ്റ്റ് ആയിരുന്നു. നീ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി മാമോനെ, ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്താൽ മതി, ഒന്ന് വണങ്ങിയാൽ മതി, ഇത് മുഴുവൻ തരാം. സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല അതൊരു ടെസ്റ്റാണെന്ന് അറിയുന്നില്ല. പലപ്പോഴും പ്രമോഷൻ കിട്ടുമ്പോ അത് ദൈവത്തിൽ നിന്നാണോ അതോ മറ്റവന്റെ ടെസ്റ്റിംഗ് ആണോ എന്ന് നമ്മൾ എത്ര പേര് ചിന്തിക്കാറുണ്ട്. അമേരിക്കയിലേക്ക് ഒരു അസൈൻമെന്റ് കിട്ടുമ്പോ സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? അമേരിക്കൻ അസൈൻമെന്റ് ആണ് പിന്നെ വേറെ ചോദിക്കേണ്ട. കാരണം ചോദിച്ചിട്ട് ദൈവം അല്ലെന്ന് പറഞ്ഞാലോ? അതുകൊണ്ട് പലപ്പോഴും മനഃപൂർവ്വം ആളുകൾ ചോദിക്കത്തില്ല. സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രായേൽ ജനം എല്ലാത്തിലും പരാജയപ്പെട്ടു, യേശു എല്ലാത്തിലും ജയിച്ചു. ഹല്ലേലൂയ. യേശു താൻ പാപജടത്തിലെ സാദൃശ്യത്തിൽ വന്ന് ഇസ്രായേൽ ജനം പരാജയപ്പെട്ട എല്ലാത്തിലും ജയിച്ചിട്ട് പറഞ്ഞു, ഇത് മനുഷ്യരിൽ അസാധ്യമാണ്, ദൈവത്താൽ സാധ്യം തന്നെയാണ്. അത് പറഞ്ഞത് യേശു പല ഇടങ്ങളിലും പറഞ്ഞുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ. യോഹന്നാൻ 5:30. പിന്നീട് വീണ്ടും യേശു പറഞ്ഞു, ഞാൻ അല്ല പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഹല്ലേലൂയ. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതിന് കൃപ എന്ന് പറയുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു, അതാ കൃപ. യേശുവിനെ കുറിച്ച് പറയുകയാണ് കൊളോസ് ലേഖനം 2:9, ഇൻ ഹിം ദ ഫുൾനെസ് ഓഫ് ഗോഡ് അബൈഡഡ് ഇൻ ബോഡിലി ഫോം. അവനിൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ യേശുവിൽ നാം സമ്പൂർണരായിരിക്കുന്നു. അടുത്ത വചനം, 10-ാമത്തെ വചനം, സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായ യേശുവിൽ നാം പരിപൂർണരായിരിക്കുന്നു. We have in him, we have been made perfect. We are complete in him. We have been made complete in Christ Jesus. Hallelujah. കൃപ ഇതാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, യേശു മനുഷ്യ പൂർണ്ണ മനുഷ്യനായിരുന്നു, അവിടുന്ന് പൂർണ്ണ ദൈവവുമായിരുന്നു. അവിടുന്ന് ദൈവത്തിന്റെ പ്രിവിലേജസ് ഒന്നും ഉപയോഗിക്കാഞ്ഞത് കൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവിടുന്ന് തന്റെ സകലത്തെയും ഒഴിച്ച്, ദൈവരൂപത്തെ ഒഴിച്ചു കളഞ്ഞ്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് കെയിം ഡൗൺ ആസ് എ മാൻ. ഹല്ലേലൂയ. ടു ബി എ മോഡൽ ഫോർ അസ്, നമുക്ക് പിന്തുടരുവാൻ നല്ല മാതൃക വെച്ചു തന്നേക്കുന്നു. സഹോദരങ്ങളെ, യേശു പാപമല്ലാത്തവനായിരുന്നു. In him there was no sin. He knew no sin. He committed no sin. There was no deceit found in his mouth. പക്ഷെ പാപമില്ലാത്തവനെ, ആ പാപമില്ലാത്ത കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി, പരസ്യ ശുശ്രൂഷയെ വെളിപ്പെടുത്തിയപ്പം ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിന്ന ലൈനില് പാപമറിഞ്ഞിട്ടില്ലാത്തവൻ പോയി നിൽക്കുകയാണ്. യോഹന്നാൻ ഇവനെ കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ, നിന്നാൽ സ്നാനമേൽക്കുവാൻ, നിന്നോട് പാപങ്ങളേറ്റു പറഞ്ഞ് സ്നാനപ്പെടുവാൻ എനിക്ക് ആവശ്യമാ, നീ എന്താ കടന്നു വരുന്നത്? അവിടെ യേശു ഒറ്റ കാര്യം പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. ടു ബി എ റോൾ മോഡൽ. സ്നാനത്തിന്റെ കാര്യത്തിൽ പോലും പാപമറിയാത്തവൻ പാപികളുടെ കൂട്ടത്തിൽ പോയി നിന്ന് തന്നെയാണെന്നറിയാമോ? ഈ കർത്താവിന് സ്നാനപ്പെടാതെ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ എനിക്കും നിനക്കും പറ്റത്തില്ല. എല്ലാ പറയട്ടെ, പാപമില്ലാതെ ഈ കർത്താവ് സ്നാനപ്പെട്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്നാനത്തിൽ നിന്ന് ഒഴിവ് കഴിവുകളുണ്ടോ? ഹല്ലേലൂയ. സഹോദരങ്ങൾ, തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ടു, യേശു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അത് കഴിഞ്ഞ ശേഷം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നുള്ള കാര്യം ആ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോഴും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോഴും എല്ലാം നമ്മളിവിടെ കാണുന്ന ഇതാണ്. ദൈവത്തിന്റെ ആത്മാവ് പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ദൈവം ടെസ്റ്റുകൾ അനുവദിക്കുമോ? പ്രിയമുള്ളവരെ, ദൈവം ടെസ്റ്റുകൾ അനുവദിക്കുമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് പറയാണ്, അങ്ങനെ 40 ദിവസം, ഗ്ലൂക്കോസിന് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, 40 ദിവസം കഴിഞ്ഞതിന് ശേഷം സകല പരീക്ഷയും വിട്ട് പിശാച് കുറച്ച് നാളത്തേക്ക് വിട്ടുപോയി. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അണ്ടിൽ ദ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ദ ഡെവിൾ ഡിപ്പാർട്ടഡ് ഫ്രം ജീസസ് എന്നെഴുതിയിരിക്കുന്നത്. മറ്റൊരു സാഹചര്യം കിട്ടുന്നവരെയും പിശാജ് മാറിപ്പോയി. അപ്പൊ പിശാജിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പരീക്ഷയും വരുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ 40 ദിവസം പരീക്ഷ കഴിഞ്ഞപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന, ആത്മാവിന്റെ ശക്തിയോടെ കർത്താവ് ഗലീലയിലേക്ക് പോയി സുവിശേഷം പറഞ്ഞു. പ്രിയമുള്ളവർ, ആത്മാഭിഷേകം പ്രാപിച്ച നമുക്കൊരു ശക്തിയും കൂടെ ലഭിക്കാൻ വേണ്ടിയാ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഈ പരീക്ഷണങ്ങളിൽ നാം വിശ്വസ്തരാണെങ്കിൽ, ദൈവകൃപയിൽ ആശ്രയിക്കുന്നതിൽ നാം വിശ്വസ്തരാണെങ്കിൽ, അവന്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിക്കാതെ ഏറ്റുപറയുന്നതിൽ നാം വിശ്വസ്തരാണെങ്കിൽ, യേശു ജയിച്ചെങ്കിൽ ഞാനും നിങ്ങളും ജയിക്കും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു, ജഡം പരാജയപ്പെട്ടു. യേശു വന്ന് പറഞ്ഞു, മനുഷ്യാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. അവിടുന്ന് ജീവിച്ചു കാണിച്ചു അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നിട്ടും ഞാനല്ല എന്റെ പിതാവ് എന്നിൽ വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം പുത്രൻ ചെയ്യുന്നു. പിതാവ് കാണിച്ചു തരുന്ന പോലെ മാത്രം പുത്രൻ പ്രവർത്തിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചപ്പോൾ പിതാവിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൽ ജീവിച്ചു, പിതാവിനുള്ള സമ്പൂർണ്ണ അനുസരണത്തിൽ ജീവിച്ചു, പിതാവിനുള്ള സമ്പൂർണ്ണ വിധേയത്വത്തിൽ ജീവിച്ചു. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് നല്ല മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശു മനുഷ്യനായിട്ട് പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും യേശുവിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജഡത്തിൽ ഒരു നന്മയും വസിച്ചിട്ടില്ലാതിരിക്കുമ്പോൾ, എന്റെയും നിങ്ങളുടെ ജഡത്തിൽ ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, ദൈവ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർക്ക് ഞാൻ തൃപ്തി വരുത്തും. കർത്താവിന്റെ നീതി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കാണണം, കർത്താവ് പറഞ്ഞ ഈ വാഗ്ദാനം എന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് കാണണം എന്ന് വിശപ്പും ദാഹവുമുള്ളവർക്കാണ് തൃപ്തി വരിക. അവിടെ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തെ അവകാശമാക്കുക. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ആർ യു സീരിയസ്? അവിശ്വാസത്താൽ ക്ഷീണിക്കാതെ, സംശയിച്ച് മടിച്ച് നിൽക്കാതെ വിശ്വസിച്ച് ഈ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ എത്ര പേർ ഉണ്ട്? ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ ഉവ്വ് എന്ന് തന്നെയാണ്. അതിന് ദൈവത്തിന്റെ മഹത്വം പെരുമാറും. നാം ആമേൻ എന്ന് പറയണം. ഹല്ലേലൂയ. നാം ആമേൻ എന്ന് പറയണം. സഹോദരങ്ങളെ, ദൈവകൃപ നമ്മിലുണ്ട്, യേശു നമ്മുടെ ഉള്ളിലുണ്ട്. കൊളോസ്യൻസ് 1:26, തലമുറകൾക്കും പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞു കിടന്ന ഈ രഹസ്യം നമുക്ക് വെളിപ്പെട്ടു. എന്താണ് രഹസ്യം? മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. ഗലാത്യരിലെ 2:20 പൗലോസ് പറഞ്ഞു, ഞാൻ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ഞങ്ങളിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിച്ചു. യേശു പറഞ്ഞു, എന്റെ ശുശ്രൂഷക്കാരൻ ഞാനിരിക്കുന്നിടത്തിരിക്കും. യോഹന്നാൻ 12:24 യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് ഇവിടെ നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ വെറുതെ ഇരിക്കും, ചത്തുവെങ്കിലോ വിളവുണ്ടാകും. ആരെല്ലാം ഞങ്ങളുടെ ജീവനെ സ്നേഹിക്കുന്നു അവരതിനെ കളയും, ആരെല്ലാം ഞങ്ങളുടെ ജീവനെ കളയുന്നു അവരതിനെ നേടും. അടുത്ത വചനത്തിൽ യേശു പറയുകയാണ്, എന്റെ ശുശ്രൂഷക്കാരൻ എന്നെ അനുഗമിക്കും, ഞാൻ ഇരിക്കുന്നിടത്ത് പിതാവ് അവനെ ഇരുത്തും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവകൃപ വിളിച്ചു പറയുകയാണ്, നമ്മയും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാ. FS 2:7 പറയും, നമ്മെ ഇരുത്തിയിരിക്കുക, പിതാവിനോടുകൂടി ഇരുത്തിയിരിക്കുകയാ. ദൈവകൃപ നമ്മെ അവിടെ ഇരുത്തിയിരിക്കുക. വരും കാലങ്ങളിൽ ദൈവത്തിന്റെ കൃപാതനത്തെ കാണിക്കുവാൻ, വരുന്ന കാലങ്ങളിൽ അവന്റെ കൃപയുടെ മഹത്വത്തെ കാണിക്കുവാൻ നമ്മെ ഇരുത്തിയിരിക്കുക. The grace is reserved for us. Each time we need to withdraw by faith. Hallelujah. രക്ഷ വിശ്വാസത്താൽ നാം സ്വീകരിച്ചെങ്കിൽ വിശുദ്ധീകരണത്തിനുള്ള ദൈവകൃപയും വിശ്വാസത്താൽ നാം സ്വീകരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കാണിക്കണം. എന്താ ഈ പ്രാവശ്യം പോയ ഐഡന്റിറ്റി കാർഡ് കാണിക്കേണ്ടത്? ഞാൻ യോഗ്യനല്ല, എന്റെ ജഡത്തിൽ ഒരു നന്മയും ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ ഐഡന്റിറ്റി കാർഡ്, അടുത്ത വിശുദ്ധനാകാനുള്ള ഐഡന്റിറ്റി കാർഡ് ഇതാ, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, മനുഷ്യരിൽ അസാധ്യം, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മീ, അൺഡിസേർവ്ഡ്, നോട്ട് വേർത്തി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് കൊണ്ട് പോകണം. എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവ്, എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ വിശ്വാമേൻ കർത്താവേ, നീ പറഞ്ഞല്ലോ, നീ അത് ചെയ്യും. നീ കള്ളം പറയുന്ന ദൈവമല്ല, നീ അത് ചെയ്യും. നീതിക്ക് വേണ്ടി ഒരു വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ പാതകൾ പിന്തുടരുവാൻ ഒരു ആത്മാർത്ഥത, ഒരു വിശ്വസ്തത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, സാറായിയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും തന്റെ ശരീരം പുത്രോത്പാദനത്തിന്റെ ശക്തി ഇല്ലാതിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടും അബ്രഹാം അവിശ്വാസത്താൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്താൽ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഈ ദൈവത്തിന്റെ നീതി നിവർത്തിപ്പാൻ എന്റെയും നിങ്ങളുടെയും ജഡം ബലഹീനമാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൈവസേനയിലെ പരാജയം സമ്മതിക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പരാജയപ്പെട്ടവനാ, എങ്കിലും എന്റെ കർത്താവിന് വേണ്ടി ഒരു വിജയാളി തീരുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ പാപം പെരുകിയിരിക്കുന്നിടത്ത് ദൈവമേ നിന്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാൻ നീ തരുന്ന അത്യന്ത കൃപ പ്രാപിപ്പാൻ ഞാനും നിൽക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് നാം ഇന്ന് ദൈവസേനയിലാകുന്നുവെങ്കിൽ ചെയ്യണമെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദൈവകൃപ, ഈ അത്യന്തമായ ദൈവകൃപ, നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ, നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ദൈവകൃപ, ഭക്തികളും പ്രപഞ്ചമോഹവും വർജിച്ച് യേശുവിന്റെ പ്രത്യക്ഷയ്ക്ക് വേണ്ടി സുബോധത്തോടും ഭക്തിയോടും നീതിയോടും കൂടെ ജീവിപ്പാൻ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സഹോദരങ്ങളെ. ഈ ദൈവകൃപ അധ്വാനിച്ചു കൊണ്ടിരിക്കട്ടെ. യേശു നമ്മുടെ ഉള്ളിൽ മഹത്വപ്പെടട്ടെ. From his abundance we all have received grace upon grace. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ തങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുക്കണം. പ്രിയമുള്ളവരെ, യഥാർത്ഥ ദൈവകൃപ നമ്മളോട് അധ്വാനിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമുണ്ട്, റിട്ടയർമെന്റ്. മനുഷ്യര് 55 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് കൊടുക്കും. ചിലർക്ക് വോളണ്ടിയറി റിട്ടയർമെന്റ് എടുക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ റിട്ടയർഡ് ആകുന്നിടം വരെ കാത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ വോളണ്ടിയറി റിട്ടയർമെന്റ് എടുക്കാം. കാരണം എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ വിശുദ്ധീകരണത്തിലുള്ള എന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുൻപേ എനിക്ക് കീഴടങ്ങി കർത്താവിനോട് പറയാം, കർത്താവ് ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല. ഓ ഹല്ലേലൂയ. കൃപ വിളിച്ചു പറയുന്നു എന്നാൽ സാധ്യം. ന്യായപ്രമാണം വിളിച്ചു പറയുന്നത് മനുഷ്യരല്ല സാധ്യം. പ്രവർത്തിക്കുന്നവനല്ല, കടമായിട്ട് ലഭിക്കുന്നവന കൃപ. അങ്ങനെയെങ്കിൽ വെളിപാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്കും ഒരു പാട്ട് പാടാനുണ്ട്. സ്വർഗത്തിൽ ചെല്ലുന്നവർക്ക് ഒരൊറ്റ പാട്ടേ ഉള്ളൂ. എന്താ പാട്ടെന്നറിയാമോ? രക്ഷ ദൈവത്തിന്റെ ദാനമാ, രക്ഷ കുഞ്ഞാടിന്റെ ദാനമാ, അത് ഞാൻ നേടിയെടുത്തതല്ല, പ്രത്യുത അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് ദാനമായി തന്നതാ. ഈ വിശുദ്ധീകരണം ഞാൻ നേടിയെടുത്തതല്ല, ഞാൻ പരാജയപ്പെട്ട് ഒന്നിലും കൊള്ളാതിരുന്നപ്പോൾ യേശുവിനിലൂടെ പ്രവർത്തിച്ചതല്ലാതെ അവകാശപ്പെടുവാൻ എനിക്കൊന്നുമില്ല. സഹോദരങ്ങളെ, വിശുദ്ധീകരണം യേശു ക്രിസ്തു നമ്മിലൂടെ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നത്, എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായത്തിലുമുണ്ട്, 7-ാം അധ്യായം അതിന്റെ 10-ാം വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ജാതികളിലും ഗോത്രങ്ങളും വംശങ്ങളും ഭാഷകളിൽ നിന്ന് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് കുരുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിന്റെ മുമ്പാകെ നിൽക്കുന്നത് കണ്ടു. അവരൊറ്റ പാട്ടേ അവർക്കുള്ളൂ, രക്ഷ ദൈവത്തിന്റെ ദാനമാ, രക്ഷ കുഞ്ഞാടിന്റെ ദാനമാ, അത് ഞങ്ങൾ നേടിയെടുത്തതല്ല, പ്രത്യുത ദൈവത്തിന്റെ ദാനമാ. പ്രിയമുള്ളവരെ, ഈ ഒരു പാട്ട് മാത്രമേ സ്വർഗത്തിലുള്ളൂ. അതുകൊണ്ട് എവിടെല്ലാം ഈ പാട്ട് കേൾക്കുമ്പോൾ അവിടെ കുറച്ച് യോഗ്യന്മാരായി കുറച്ച് പേര് ഇരിപ്പുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും യോഗ്യന്മാരായിരിക്കുന്ന 4 ജീവികളുണ്ട്, 12 മൂപ്പന്മാരെണ്ണം. ഏറ്റവും യോഗ്യതയുള്ളതായി, കുഞ്ഞാട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഏറ്റവും യോഗ്യതയുള്ളതായി നിൽക്കുന്ന ആളുകളാണ് ഈ 4 ജീവികളും 24 മൂപ്പന്മാരും. 24 മൂപ്പന്മാർ 12 ഇസ്രായേലിന്റെ ഗോത്രങ്ങളെയും 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നേ. അങ്ങനെ ആ 24 മൂപ്പന്മാരും കുഞ്ഞാടിന് മുമ്പാകെ കുഞ്ഞാടിന് മഹത്വം കൊടുക്കുമ്പോൾ, ദാനം രക്ഷ ദൈവത്തിന്റെ ദാനം, കുഞ്ഞാടിന്റെ ദാനമെന്ന് ആ പുരുഷാരം ആർത്തട്ടഹസിച്ച് പറയുമ്പോൾ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവരങ്ങ് എഴുന്നേറ്റ് പോകും. തങ്ങളുടെ യോഗ്യത എന്ന് തോന്നുന്ന ഈ കിരീടങ്ങൾ അവർ കുഞ്ഞാടിന്റെ മുമ്പിലേക്ക് ഇടും. അവർ വീണ് കടന്ന് കുഞ്ഞാടിനെ ആരാധിക്കും. കാരണം അവർക്കറിയാം, ഈ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയത് ദയകൃപയാ, ഞാനത് നേടിയെടുത്തതല്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാ സിംഹാസനത്തിൽ ഇരിക്കുന്നേ. ഈ സിംഹാസ ഈ എന്റെ തലയിരിക്കുന്ന ഈ തേജസ്സിന്റെ കിരീടമുണ്ടല്ലോ, വാടാത്ത കിരീടമുണ്ടല്ലോ, നീതിയുടെ കിരീടമുണ്ടല്ലോ, ഈ ജീവന്റെ കിരീടമുണ്ടല്ലോ, അതും കുഞ്ഞാടിന്റെ ദാനമാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിരന്തരമായ ആരാധന നടക്കുന്നതിന്റെ കാരണം കൃപ അനുഭവിച്ച ജനം, അവർ നിരന്തരമായി ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, അത് യഥാർത്ഥത്തില് കർത്താവിന്റെ സന്നിധിയിൽ അനിർഘളമായി പ്രവഹിക്കുന്ന ഒരു നദിയായി തീരണമെങ്കിൽ ഈ കൃപയുടെ ആഴം നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ഈ കൃപ നാം കാണേണ്ടിയിരിക്കുന്നു. വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ മർമ്മം ഗ്രഹിക്കുവാൻ നമ്മെ തന്നെ ദൈവസേനയെ താഴ്ത്താൻ പ്രിയമുള്ളവരെ. താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്ന, നിഗളികളോടും മത്സരികളോടും എതിർത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് നമ്മുടെ കിരീടങ്ങളിടാം, നമ്മുടെ സിംഹാസനത്തിൽ നിഴലിനേക്കാം, കുഞ്ഞാട് മുമ്പാകെ വീണുകിടന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹാലേലൂയ. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ഹാലേലൂയ. നാം കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സഹോദരങ്ങളെ. ഓ രക്ഷാകരമായ ദൈവകൃപ സകല മനുഷ്യർക്കും ഉദിച്ചല്ലോ. ഓ ഹാലേലൂയ. മനുഷ്യരിൽ ചിലരായ നാം ആ ദൈവകൃപയോട് ആമേൻ എന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ആ ദൈവകൃപ ഈ രക്ഷ നമുക്ക് ദാനമായി നൽകി തന്നു. അങ്ങനെയെങ്കിൽ ഈ രക്ഷാകരമായ ദൈവകൃപ ഒരു വിശുദ്ധീകരണ ജീവിതത്തിലേക്കും യേശുവിന്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന ഒരു ആത്മീയ പക്വതയിലേക്കും നമ്മെ നടത്തുവാൻ ഇൻസ്ട്രക്ട് ചെയ്യുന്ന കൃപയാണെങ്കിൽ ഇന്ന് ദൈവകൃപയുടെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓ ഈ ദാനത്തിന്റെ ആഴം, ഈ കർത്താവ് നൽകിയിരിക്കുന്ന മഹത്വത്തിന്റെ ആഴം, ഓ യോഗ്യതയില്ലാതെ എനിക്ക് നൽകിയ കൃപയുടെ ആഴം കൃപ ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ. ഓ ഹാലേലൂയ. നമ്മുടെ സിംഹാസനം എഴുന്നേറ്റ് കിരീടങ്ങൾ കുഞ്ഞാടിന്റെ മുമ്പിലേക്കിട്ട് നമുക്ക് അവനെ ആരാധിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.